ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ ദ വോയിസ് ഓഫ് ഹോപ്പ് മലയാളം. നിലയ്ക്കാത്ത ദൈവസ്നേഹത്തിന്റെ ശബ്ദസാഗരത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ സോളമൻ മാത്യു. മനുഷ്യകുലത്തിന് രക്ഷകനായി ദൈവപുത്രൻ മനുഷ്യനായി പിറന്നതിന്റെ ഓർമ്മയ്ക്കായി ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷത്തിന്റെ ലഹരിയിലാണ്. ഈ അവസരത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇന്നത്തെ പ്രധാന പരിപാടികൾ: നന്മൊഴി, കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക സാൻമാർഗിക പരിപാടി, വചനപ്രത്യാശ, തിരുവചന സന്ദേശം. ഇന്നത്തെ പരിപാടികൾ മനോഹരമായ ഒരു പാട്ട് കേട്ടുകൊണ്ട് ആരംഭിക്കാം. തുടർന്ന് നന്മൊഴി.
വചനം പ്രമാണിക്കിൽ നിശ്ചയമോചനം അല്ലായിൽ മാർത്യാനീന കയ്യോ കഷ്ടവും വചനം പ്രമാണിക്കിൽ നിശ്ചയമോചനം അല്ലായിൽ മാർത്യാനീന കയ്യോ കഷ്ടവും ജഗത്പാലക ജഗദീശ്വര തുണയേ കണേ മനതാരിൽ നിറയുന്ന മനുരൂപനെ മനസ്സിൻ്റെ വ്യഥ നീക്കും സർവേശ്വര ജഗത്പാലക ജഗദീശ്വര.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആഗ്രയിലെ ഒരു ചെറിയ പട്ടണത്തിൽ ബലൂണുകൾ വിറ്റ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ഈ ബലൂൺ കച്ചവടക്കാരന്റെ കയ്യിൽ പല നിറത്തിലുള്ള ബലൂണുകൾ ധാരാളം ഉണ്ടായിരുന്നു. കച്ചവടം കുറയുന്ന അവസരത്തിൽ അയാൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന വീർപ്പിച്ച ബലൂണിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ആകാശത്തേക്ക് പറത്തും. കുട്ടികളെ ആകർഷിക്കുന്നതിനു വേണ്ടിയാണിത്. പലപ്പോഴായി കച്ചവടക്കാരന്റെ ആ തന്ത്രം വിജയിച്ചിരുന്നു. കുട്ടികൾ അയാളുടെ ചുറ്റും കൂടും. ചില സമയത്ത് അയാൾക്ക് വലിയ നഷ്ടം വരും. ഒരു ദിവസം ഒന്നോ രണ്ടോ ബലൂൺ പറത്തിവിടുന്നതിന് പകരം പല നിറത്തിലുള്ള ഒരു കൂട്ടം ബലൂൺ ആകാശത്തേക്ക് പറത്താൻ അയാൾ തീരുമാനിച്ചു, ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി. അങ്ങനെ പല നിറത്തിലുള്ള ഒരു കൂട്ടം ബലൂണുകൾ പറത്തിവിട്ട ഉടനെ ഒരു ചെറിയ കുട്ടി ആ കച്ചവടക്കാരന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അങ്കിൾ, ഒരു കറുത്ത ബലൂൺ പറത്തിവിട്ടാൽ അത് പറക്കുമോ? കുഞ്ഞിന്റെ അറിയുവാനുള്ള ആഗ്രഹത്തിന്റെ നിഷ്കളങ്കത കണ്ട് ആ കച്ചവടക്കാരൻ അവന് മറുപടി കൊടുത്തു, മോനെ, ബലൂണിന്റെ നിറമല്ല ബലൂണിനെ പറപ്പിക്കുന്നത്. ബലൂണിനകത്ത് നിറച്ചിരിക്കുന്ന വായുവാണ് ബലൂണിനെ അന്തരീക്ഷത്തിൽ പറക്കുവാൻ അനുവദിക്കുന്നത്. ഇതേ തത്വമാണ് നമ്മുടെ ജീവിതത്തിലും നാം പ്രയോഗിക്കേണ്ടത്. നമ്മുടെ പുറമേ കാണുന്ന സൗന്ദര്യമോ സൗന്ദര്യമില്ലായ്മയോ അല്ല നമ്മളെ നമ്മളാക്കുന്നത്. നമ്മുടെ നല്ല സ്വഭാവവും പെരുമാറ്റവും ശീലങ്ങളുമാണ് നമ്മെ നല്ല വ്യക്തികളാക്കുന്നത്. നല്ല സ്വഭാവവും പെരുമാറ്റവും ശീലങ്ങളും നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് നല്ല മനോഭാവം ഉണ്ടാകണം. നല്ല മനോഭാവം എന്നാൽ കൂട്ടുകാർക്ക് മനസ്സിലായോ? എല്ലാത്തിനെയും കുറിച്ച് നല്ലതായി ചിന്തിക്കണം. നാം മനസ്സിലാക്കേണ്ടത് ഇതാണ്, നമ്മുടെ നല്ല മനോഭാവത്തിന് നമ്മുടെ രൂപത്തിനോ സൗന്ദര്യത്തിനോ ഒന്നും ചെയ്യാനില്ല. നിങ്ങളെ ആ ബലൂണുകളെപ്പോലെ നന്മയുടെ ആകാശത്ത് ഉയർന്നു പറക്കാൻ ഈ നല്ല ഗുണങ്ങൾ നാം കാത്തുസൂക്ഷിക്കണം. നമുക്ക് ഇന്ന് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ഞങ്ങളുടെ ദൈവമേ, നീ ഞങ്ങളെ സൃഷ്ടിച്ച ദൈവമാണ്. അതിനാൽ ഞങ്ങളിൽ നല്ല സ്വഭാവം കെട്ടിപ്പടുക്കുവാൻ അങ്ങ് സഹായിക്കണമേ. ആമേൻ. ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 8:16. വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വയ്ക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്. എല്ലാ കൂട്ടുകാരും നല്ല സ്വഭാവമുള്ളവരായി വളർന്നു വലുതാകാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ.
ഇന്നത്തെ നന്മൊഴി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ ദ വോയിസ് ഓഫ് ഹോപ്പ് മലയാളം. ഇനി വചനപ്രത്യാശ. മറ്റൊരു ആത്മീയ ഗീതം കൂടി കേൾക്കാം. തുടർന്ന് വചനപ്രത്യാശ.
സ്നേഹദൂതുമായി പാലിൽ വന്ന നാഥ നിൻ സ്നേഹം നിരുപമവേ. സ്നേഹദൂതുമായി പാലിൽ വന്ന നാഥ നിൻ സ്നേഹം നിരുപമവേ. വിണ്ണിൻ മാനം പാടെ നീക്കി ഈ മണ്ണിൽ േഹം കരുവികൾ പോൽ നിരതം സുരഭിലവനിയിൽ പരിമളമിയലും മലർനിര പോൽ സുഖദം കളകളമൊഴുകി നുരകളുതിർക്കും അരുവികൾ പോൽ നിരതം സുരഭിലവനിയിൽ പരിമളമിയലും മലർനിര പോൽ സുഖദം സ്നേഹദൂതുമായി പാരിൽ വന്ന നാഥ നിൻ സ്നേഹം നിരുപമമേ സ്നേഹം ക്ഷമിച്ചിടുമേ അലിവഴും നന്മയും നിറഞ്ഞു നിൽപ്പൂ അനന്തമാ സ്നേഹം ക്ഷമിച്ചിടുമേ അലിവഴും നന്മയും നിറഞ്ഞു നിൽപ്പൂ അനസൂയമാമത്തിൻ അനുചിതമേതുമേ സ്വാർത്ഥ വിദ്വേഷാദി ജഡമത്സരം അനസൂയമാമതിന്നനുചിതമേതുമേ സ്വാർത്ഥ വിദ്വേഷാദി ജഡമത്സരം സ്നേഹദൂതുമായി പാരിൽ വന്ന നാഥ നിൻ സ്നേഹം നിരുപമമേ സ്നേഹം സഹിച്ചിടുമേ ആമോദം കണ്ടിടും നേർവഴിയിൽ അൻപാർന്ന സ്നേഹം സഹിച്ചിടുമേ ആമോദം കണ്ടിടും നേർവഴിയിൽ ഭാഷവിജ്ഞാനങ്ങൾ മാഞ്ഞുപോയിടിലും നിത്യമായി നിന്നിടും ദൈവസ്നേഹം ഭാഷവിജ്ഞാനങ്ങൾ മാഞ്ഞുപോയിടിലും നിത്യമായി നിന്നിടും ദൈവസ്നേഹം സ്നേഹദൂതുമായി പാരിൽ വന്ന നാഥ നിൻ സ്നേഹം നിരുപമമേ
പ്രിയ ശ്രോതാക്കളെ, ഇത് ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിനോ ജേക്കബ്. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷത്തിന്റെ ലഹരിയിലാണ്. ഈ അവസരത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2:10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്തതിനെ അനുസ്മരിക്കുന്ന ആഘോഷമാണ് ക്രിസ്മസ്. മനുഷ്യാവതാരം വഴി നിത്യനായ ദൈവം സ്നേഹത്തിന്റെ സർവശക്തിയോടും ചൈതന്യത്തോടും കൂടെ മനുഷ്യ ജീവിതത്തിലേക്ക് വന്നു. അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ക്രിസ്തീയ സഭ ക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിലുള്ള വിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്നത്. മനുഷ്യ ജീവിതത്തിലേക്കുള്ള ദൈവത്തിന്റെ പ്രവേശനം മനുഷ്യ ജനനത്തിന്റെ സാധാരണ പ്രക്രിയയിലൂടെ ആയിരിക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയായിരിക്കുന്നത് എത്രയോ അചിന്തിയമാണ്. അപ്പോളോ 15 ശൂന്യാകാശത്തിലൂടെ സഞ്ചരിച്ച് ചന്ദ്രനിലേക്ക് പോയ ജെയിംസ് ഇർവിൻ എന്ന ബഹിരാകാശ യാത്രികൻ ചന്ദ്രനിൽ ഇറങ്ങിയ സമയത്ത് തനിക്കുണ്ടായ അനുഭവങ്ങളെ വിവരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു: മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നത് ഒരു മഹാസംഭവമായി നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിൽ കൂടെ ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് എത്രയോ ആശ്ചര്യകരമായ കാര്യമാണ്. മനുഷ്യൻ ചന്ദ്രനിൽ നടന്നതുകൊണ്ട് ശാസ്ത്രത്തിനും സാങ്കേതിക ജ്ഞാനത്തിനും വളരെ പുരോഗതിയുണ്ടായി. ദൈവം ക്രിസ്തുവിൽ കൂടെ ലോകത്തിൽ വന്ന് ഒരു മനുഷ്യനായി സഞ്ചരിച്ചതിനാൽ നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെക്കുറിച്ചും മനുഷ്യജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചും അറിയുവാൻ കഴിഞ്ഞു. ക്രിസ്മസിന്റെ ഒരു പ്രത്യേകത യേശുവിന്റെ മനുഷ്യാവതാരത്തോട് അനുബന്ധിച്ച സാഹചര്യങ്ങളുടെ ലാളിത്യവും യേശുവിന്റെ ജനനം ലോകത്തിലുണ്ടാക്കിയ ക്രിയാത്മകമായ ദൈവസ്നേഹത്തിന്റെ ശക്തിയും തമ്മിലുള്ള അന്തരമാണ്. ചെറിയ കാര്യങ്ങൾ, ലളിതമായ ആരംഭങ്ങൾ, വിനീതരായ വ്യക്തികൾ, ചെറിയ കൂട്ടങ്ങൾ എന്നിവയെ തുച്ഛീകരിക്കാതിരിക്കാൻ നാം കരുതിക്കൊള്ളണം എന്നാണ് യേശുവിന്റെ ലളിതമായ ജനനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു ഗ്രാമീണ മരപ്പണിക്കാരന്റെ കുടുംബം ആണ് യേശുവിൻ്റേത്. കാലിത്തൊഴുത്തിലെ ജനനം, ആട്ടിടയന്മാരുടെ വന്ദനം എന്നിവയെല്ലാം ദൈവീക സ്നേഹവും ചൈതന്യവും മനുഷ്യജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള മുഖാന്തരങ്ങളായി തീർന്നു. യേശു ജനിച്ച ആ ദിവസത്തെ സംഭവങ്ങൾ ഈ ഉത്സവകാലത്ത് നാം ഓർമ്മിക്കുന്നു. ആ ക്രിസ്മസ് രാത്രിയിൽ ജോസഫും ഗർഭിണിയായ മറിയയും അന്ന് ജനനിബിഡമായി തീർന്ന ബെത്ലഹേം പട്ടണത്തിലെത്തി. യാത്രാക്ലേശത്തിൽ അവർ അത്യന്തം ക്ഷീണിതരായിരുന്നു. വിശ്രമത്തിനുള്ള സ്ഥലം വഴിയമ്പലത്തിൽ അന്വേഷിക്കുകയാണ്. വാതിൽക്കൽ അവർ മുട്ടിവിളിച്ചു. ആ വഴിയമ്പലക്കാരന് അന്ന് ക്രിസ്മസിന്റെ ആഹ്വാനം ലഭിച്ചു. പക്ഷേ അത് മനോഹരമായ സ്വർഗീഗാനങ്ങളിലൂടെയോ ദിവ്യദർശനങ്ങളിലൂടെയോ ആയിരുന്നില്ല. പകരം വൈകി വന്ന ക്ഷീണിതരായ ആ പാവപ്പെട്ട സഞ്ചാരികളുടെ ദയനീയമായ അപേക്ഷയിൽ കൂടിയായിരുന്നു. അതുകൊണ്ടുതന്നെ അയാൾ ആ വിളി ശ്രദ്ധിക്കാതെ അവരെ നിരാശപ്പെടുത്തി അവിടെ നിന്നും പറഞ്ഞയച്ചു കളഞ്ഞു. പ്രിയ സ്നേഹിത, ക്രിസ്മസിന്റെ, യേശുവിന്റെ ജീവിത ലാളിത്യം മുഖാന്തരം നാം യേശുവിനെ ഉപേക്ഷിക്കുന്നുണ്ടോ? യേശുവിനെ അശ്രദ്ധമായി കാണുന്നുണ്ടോ? ദൈവത്തിന്റെ സ്നേഹത്തെ നാം അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നുണ്ടോ? ആഹ്ലാദപൂർവമായ ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിൽ കഷ്ടതയിലും ദാരിദ്ര്യത്തിലും ആവശ്യത്തിലും നിരാശയിലും കഴിഞ്ഞുകൂടുന്നവർക്ക് വേണ്ടിയുള്ള യേശുക്രിസ്തുവിന്റെ ആഹ്വാനം നാം അവഗണിച്ചാൽ അത് ശോകാത്മകമായ ഒരനുഭവമായിരിക്കും. യേശു പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്യാത്തിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാത്തത്. പാവപ്പെട്ടവരെയും അഗതികളെയും ആവശ്യത്തിലിരിക്കുന്നവരെയും ഓർത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനുമുള്ള പരിപാടികൾ കൂടെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഉൾപ്പെടുത്തണം. അത് യേശു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. പലപ്പോഴും നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ദുരഭിമാനത്തിന്റെയും ആഡംബരത്തിന്റെയും ഒക്കെയായിത്തീരുന്നു. മദ്യവും പാർട്ടികളും ഒക്കെയായി നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ അവസാനിക്കുന്നു. എവിടെയാണ് മറ്റുള്ളവരെ കാണുവാൻ, കരുതുവാൻ നമുക്ക് സമയം? എവിടെയാണ് യേശുവിനെ കരുതുവാൻ നമുക്ക് സമയം? എവിടെയാണ് യേശുവിനെ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സമയം? ഓർക്കുക, ഈ ആഘോഷവേളയിൽ ഇടയന്മാർക്ക് ദിവ്യദർശനം ദൈവം നൽകി. വഴിയമ്പലത്തിൽ സ്ഥലം ലഭിക്കാത്തതുകൊണ്ട് ജോസഫും മറിയയും സമീപമുള്ള ഒരു കാലിത്തൊഴുത്തിൽ അഭയം പ്രാപിച്ചു. അവിടെ വച്ച് ജാതനായി. അന്ന് ബെത്ലഹേം പട്ടണത്തിന്റെ പരിസരത്തിലുള്ള മേടുകളിൽ ആട്ടിൻപറ്റത്തെ കാവൽ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർക്ക് ഒരു ദൈവദൂതൻ പ്രത്യക്ഷനായി. ഈ സദ്വർത്തമാനം അവരെ അറിയിച്ചു. അപ്പോൾ മാലാഖമാരുടെ ഒരു സംഘം ആ ദൂതനോട് ചേർന്ന് മനോഹരമായി പാടി ദൈവത്തെ സ്തുതിച്ചു. ദൈവദൂതന്റെ ദർശനം കാണുന്നതിനും സ്വർഗീയ ഗാനങ്ങൾ കേൾക്കുന്നതിനുമുള്ള ഭാഗ്യം ലഭിച്ചത് വിനീതരായ ആ ഇടയന്മാർക്കാണ്. ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ കർത്താവിന്റെ സ്നേഹം പകർന്നു ലഭിക്കുന്നത്, കർത്താവിന്റെ സന്ദേശം നമുക്ക് ലഭിക്കുന്നത് നാം വിനീതരായി ജീവിക്കുമ്പോഴാണ്. അന്ന് വിനീതരായ ഇടയന്മാർക്ക് മുന്നിലാണ് ദൈവദൂതൻ പ്രത്യക്ഷനായി ദൈവത്തിന്റെ മനുഷ്യനായുള്ള വരവിനെ അറിയിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഹോരേബ് മലയിൽ ഒരിടയനായി ജീവിച്ച മോശയുടെയും ബെത്ലഹേമിലെ ഈ മേടുകളിൽ തന്നെ ആടുകളെ മേച്ചുകൊണ്ട് നടന്ന ദാവീദിന്റെയും കാലം മുതൽ തന്നെ ഇടയവംശം ദൈവഭക്തരും നിഷ്കളങ്കരുമായിരുന്നുവെന്ന് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ നാം കാണുന്നു. ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻപറ്റത്തെ കാവൽ കാത്തുകൊണ്ടിരുന്നപ്പോൾ ആയിരുന്നു ദൈവദൂതൻ അവർക്ക് പ്രത്യക്ഷനായത്. ദൈവം നിയോഗിക്കുന്ന സ്ഥാനങ്ങളിൽ സംതൃപ്തിയോടും വിശ്വസ്തയോടും ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കുന്നവർക്ക് മുൻപിൽ മാലാഖമാരുടെ സാമീപ്യവും ദൈവസാന്നിധ്യവും വരാനിരിക്കുന്ന സന്തോഷവും കർത്താവ് നിങ്ങളെ അറിയിക്കും. അതുകൊണ്ട് ആ നിഷ്കളങ്കരായ സാധാരണക്കാരായ ഇടയന്മാർക്ക് ദൈവത്തിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ അടയാളം ലഭിച്ചതുപോലെ നാമും ജീവിതത്തിൽ ലാളിത്യമുള്ളവരായിത്തീരുക. കർത്താവ് നിങ്ങളോട് എങ്ങനെ ജീവിക്കണം, യേശുവിൻ്റെ മഹാസന്തോഷം എങ്ങനെ അനുഭവിക്കണം എന്ന് നമ്മളോട് പറയുന്ന സന്ദേശങ്ങളെ നമുക്ക് കാതോർത്ത് കേൾക്കുവാൻ, കൺകുളിർക്ക് കാണുവാൻ കഴിയും. ഇടയന്മാർ ശ്രവിച്ച മാലാഖമാരുടെ ഗാനവും ശ്രദ്ധേയമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇത് പരിശുദ്ധമായൊരു സ്തുതിയാണ്. പരസ്പരവിരുദ്ധമായ ഉദ്ദേശങ്ങളും അഭിലാഷങ്ങളും കുടികൊള്ളുന്ന മനുഷ്യഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതിഗീതങ്ങളിൽ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും അപസ്വരങ്ങൾ ഇന്ന് കലർന്നിരിക്കുന്നു. നമുക്ക് ദൈവത്തോട് പറയാൻ, നമ്മുടെ കുറവുകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും അത്യാഗ്രഹങ്ങളെയും ഒക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാൽ മാലാഖമാരുടെ ഏക ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ളതാകിയാൽ അവരുടെ ഗാനം ഏറ്റവും പരിശുദ്ധി നിറഞ്ഞ സ്തുതിയാണ്. നമ്മുടെ സങ്കടങ്ങളും ആവലാതികളുമല്ല, നമ്മുടെ സങ്കടങ്ങളിലും ആവലാതികളിലും യേശുവിനെ സ്തുതിക്കാൻ ഈ ക്രിസ്മസ് ദിനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. യേശുവിൻ്റെ ജനനസമയത്ത് ദൂതന്മാർ അവരോട് പാടിയത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്, സമാധാനത്തിൻ്റെ വിളംബരമാണ്. യുദ്ധവും കലഹവും വിദ്വേഷവും നടമാടുന്ന ലോകത്തിൽ സമാധാനത്തിൻ്റെ ഈ സന്ദേശം നമുക്ക് ഒരു വൈരുദ്ധ്യമായി തോന്നാം. എന്നാൽ യഥാർത്ഥ ശാന്തിയും സന്തോഷവും കൈവരുത്തുന്നതിനുള്ള മാർഗം ദൈവത്തിൻ്റെ പ്രസാദമാണ് എന്ന് മാലാഖമാരുടെ ഈ പാട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിനായി വ്യക്തികളും കുടുംബങ്ങളും രാഷ്ട്രങ്ങളും ദൈവസ്നേഹത്തിൻ്റെ സ്വാധീനത്തിന് സ്വയം വിധേയമാകുമ്പോൾ മാത്രമേ യഥാർത്ഥ ശാന്തിയും സന്തോഷവും സമാധാനവും കൈവരിക്കുകയുള്ളൂ. ദൈവസ്വഭാവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിനാണ് യേശു വന്നത്. ഒരു ക്രിസ്മസ് രാത്രിയിൽ ഒരമ്മ കുഞ്ഞിനെ ഉറങ്ങാൻ കിടത്തിയ ശേഷം വിളക്കണച്ച് മുറിയിൽ നിന്നിറങ്ങുമ്പോൾ കുട്ടി ചോദിച്ചു, അമ്മേ, അമ്മ പോകുകയാണോ? അപ്പോൾ ആ മാതാവ് പറഞ്ഞു, കുഞ്ഞെ, അമ്മ അടുത്ത മുറിയിലുണ്ടായിരിക്കും. നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ദൈവം നിന്നോടു കൂടെയുണ്ടെന്നുള്ള കാര്യം നിനക്കറിഞ്ഞുകൂടെയോ? അതിന് കുട്ടിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ദൈവം എന്നോടുകൂടെയുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ മുഖമുള്ള ഒരാൾ എന്നോടുകൂടെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അദൃശ്യനായ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കിത്തക്ക വിധത്തിൽ വെളിപ്പെടുത്തി തരുന്നതിനാണ് യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചത്. യോഹന്നാൻ പറഞ്ഞു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തി. തൻ്റെ പാപരഹിതമായ ജീവിതത്തിലും ബലിമരണത്തിലും അവൻ നമുക്ക് പാപമോചനത്തിൻ്റെയും സമൃദ്ധിയായ ജീവന്റെയും സന്തോഷം പ്രദാനം ചെയ്തു. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നമുക്ക് ജീവിക്കാം. മനുഷ്യൻ ദൈവത്തോടുകൂടെ വസിക്കേണ്ടതിന് ദൈവം ക്രിസ്തുവിൽ മനുഷ്യനോടുകൂടെ വസിച്ചു. അതുകൊണ്ട് ഈ ക്രിസ്മസ് രാത്രിയിൽ നമുക്ക് യേശു കാണിച്ചു തരുന്നത് പിതാവായ ദൈവത്തെയാണ്, സൃഷ്ടിതാവായ ദൈവത്തെയാണ്, നമുക്ക് അടുത്തുകൂടാനാവാത്ത പ്രഭയിൽ വസിക്കുന്ന ദൈവം മനുഷ്യനായി നമ്മുടെ മുമ്പിൽ വന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ അറിയാം, ദൈവത്തെ മനസ്സിലാക്കാം, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ കഴിയും. ആധുനിക കാലത്ത് ക്രിസ്മസ് ആചാരത്തിന് ബത്ലഹേമിലെ വഴിയമ്പലം ഒരു സാദൃശ്യമാണ്. ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും, പക്ഷേ പലപ്പോഴും അവിടെ യേശു ഉണ്ടാകാറില്ല. നമ്മൾ പുൽക്കൂടുകളുണ്ടാക്കും, നക്ഷത്രങ്ങളുണ്ടാക്കും, അതിനു ചുറ്റും നമ്മൾ മനോഹരമായ പാട്ടുപാടും. പക്ഷേ ഇടയന്മാർ ഭക്തിയോടെ അതിനെ ആരാധിക്കും, വിദ്വാൻമാർ പ്രത്യാശയോടെ സഞ്ചരിക്കുന്നത് നാം അനുകരിക്കും. മധുരമേറിയ പാട്ടുണ്ടാകും, വർണ്ണശബളമായ അലങ്കാരങ്ങളുണ്ടാകും, ഉദാരമായ സമ്മാനങ്ങൾ നമ്മൾ കരുതിവെക്കും, വിഭവസമൃദ്ധമായ വിരുന്നുകളും ആശംസകളും നമ്മൾ ഉണ്ടാക്കും. പക്ഷേ ക്രിസ്തു അവിടെ ഉണ്ടാവില്ല. യേശു അവിടെ വഴിയമ്പലത്തിലുണ്ടായിരുന്നില്ല, അവൻ കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിലായിരുന്നു. ഇന്നും യേശുവിനെ അവിടെ തന്നെ ഒതുക്കി നിർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിനെ ജീവിതത്തിൽ പ്രവേശിപ്പിക്കണമെങ്കിൽ അതിന് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തണം. വിദ്വേഷം, പക, അസൂയ, അശുദ്ധി മുതലായ ദേഷ്യ സ്വഭാവങ്ങൾ ഹൃദയത്തിൽ വാഴുമ്പോൾ യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കാനാവില്ല, ജനിക്കാനാവില്ല. അതുകൊണ്ട് അന്തരംഗത്തിൽ നിന്ന് ദൈവീക ബോധത്തെ തന്നെയും തള്ളിപ്പുറത്താക്കുകയാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം മുതലായ സദ്ഗുണങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. നമ്മുടെ ഉള്ളിലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ സ്വാഗതം ചെയ്യുവാനുള്ളതാണ് ക്രിസ്മസ്. ഇന്നത്തെ ഈ ക്രിസ്മസ് ആഘോഷത്തിൽ, നാം ക്രിസ്മസ് ആഘോഷിക്കുന്ന അവസരത്തിൽ, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ. നമ്മുടെ എല്ലാ കുറവുകളും നമ്മുടെ എല്ലാ പാപങ്ങളും മാറി കർത്താവായ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ പ്രാപ്തരാക്കുന്ന ഒരാഘോഷമായി മാറട്ടെ നമ്മുടെ ക്രിസ്മസ്. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമാറാവട്ടെ. ആമേൻ.
ഈ പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കൂടാതെ തിരുവചനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഞങ്ങളുടെ പുസ്തകങ്ങൾ, സീഡികൾ, സൗജന്യ ബൈബിൾ പാഠങ്ങൾ എന്നിവ തപാലിൽ ലഭിക്കുന്നതിനും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ, മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 17, പൂനെ 411001, മഹാരാഷ്ട്ര, ഇന്ത്യ. ഫോൺ നമ്പർ 07-2762-8063. വിലാസം ഒരിക്കൽ കൂടി: അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ, മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 17, പൂനെ 411001, മഹാരാഷ്ട്ര, ഇന്ത്യ. ഫോൺ നമ്പർ 07-2762-8063. ഞങ്ങളുടെ വെബ്സൈറ്റായ www.awr.org, ഇതിൽ നിന്ന് ഈ പരിപാടികൾ ഡൗൺലോഡ് ചെയ്ത് വീണ്ടും കേൾക്കാവുന്നതാണ്. ഇതുവരെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇതേ മീറ്റർ ബാൻഡിൽ ഇതേ സമയം പുത്തൻ ആശയങ്ങളും അനുഗ്രഹങ്ങളുമായി നമ്മൾ വീണ്ടും കാണുന്നതുവരെ നിങ്ങളോട് വിട പറയുന്നത് സോളമൻ മാത്യു.